ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട്
Thank you.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ അജി ഇമ്മാനുവൽ. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം പരിപാടികളിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടി ഇന്ന് നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിന്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കാനിടയാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക സ്വാഗതമരുളുന്നു. തുടർന്നും ഈ സന്ദേശങ്ങൾ കേൾക്കാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ, പോസ്റ്റ് ബോക്സ് നമ്പർ 411037, സാലിസ്ബറി പാർക്ക്, മഹാരാഷ്ട്ര, ഇന്ത്യ. വിലാസം ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ, പോസ്റ്റ് ബോക്സ് നമ്പർ 411037, സാലിസ്ബറി പാർക്ക്, മഹാരാഷ്ട്ര. എന്നെ നേരിട്ട് ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 8157940435 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് വൈരുദ്ധ്യതയുടെ ക്രിസ്തീയ സൗന്ദര്യം എന്ന സന്ദേശമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഞങ്ങളുടെ ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ അങ്ങ് നൽകിയിരിക്കുന്ന സൗന്ദര്യം ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗന്ദര്യമായി വെളിപ്പെടുത്തുവാൻ ഇന്നത്തെ സന്ദേശത്തിലൂടെ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. 1905 ഖനനം ചെയ്തതിൽ ഏറ്റവും വലിയ മുറിക്കാത്ത രത്നം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കണ്ടെത്തി. ഭീമാകാരമായ ആ കല്ലിന് 3100 ക്യാരറ്റിലധികം ഭാരമുണ്ടായിരുന്നു. അതിനെ 9 വലിയ കല്ലുകളും 100 ചെറിയ കല്ലുകളും ആക്കി മുറിച്ചു. അതിൽ ആഫ്രിക്കയുടെ നക്ഷത്രം എന്ന പേരിലുള്ള കല്ലിന് തന്നെ 530 ക്യാരറ്റിലധികം ഖനവും വലിപ്പവും ഉണ്ടായിരുന്നു. ഈ രത്നം ഇപ്പോൾ ബ്രിട്ടീഷ് രാജാവിൻ്റെ വകയായി മാറിയിരിക്കുന്നു. അപൂർവവും അമൂല്യവുമായ ഈ രത്നം ആഫ്രിക്കയിൽ നിന്നും ബ്രിട്ടനിലേക്ക് എങ്ങനെ സുരക്ഷിതമായി കൊണ്ടുപോകും? ഈ കാര്യത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഏറെ ആലോചനകൾക്ക് ശേഷം അവർ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. ഒരു സംഘം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു വലിയ പെട്ടിയിൽ രത്നം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന പ്രതീതി മറ്റുള്ളവരിൽ ഉണ്ടാക്കി ഒരു കപ്പലിൽ യാത്ര തിരിച്ചു. എന്നാൽ യഥാർത്ഥ രത്നം മറ്റൊരു കടലാസ് പെട്ടിയിലാക്കി മറ്റൊരു സമയത്ത് തപാൽ വഴിയായി ബ്രിട്ടനിലേക്ക് അയച്ചു. അത്രയും വിലപിടിപ്പുള്ള ഒരു രത്നം ഇങ്ങനെ യാതൊരു വിലയുമില്ലാത്ത കടലാസ് പെട്ടിയിൽ സൂക്ഷിച്ചു പൊതിഞ്ഞുകൊണ്ടുപോകുമെന്ന് ആരാണ് കരുതുന്നത്? മനുഷ്യസഹജമായ ഒരു ചിന്തയിൽ മൂല്യം കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ നോക്കിയായിരിക്കാം. എന്നാൽ ശരിയായ കാഴ്ചപ്പാടുള്ള ആളുകൾ പുറമേ ഉള്ളത് മാത്രമല്ല, അതിൻ്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ അതിനെ വിശദമായി പരിശോധിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ ബലഹീനതയും മനുഷ്യൻ്റെ മൂല്യനിർണയവും കർത്താവിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും മനസ്സിലാക്കി ജീവിതത്തിൻ്റെ നാനോന്മുഖമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി വളരെയധികം പീഡനങ്ങൾക്കും വിഷമങ്ങൾക്കും ആത്മീക സങ്കടങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വിശ്വാസികളെ ശക്തിപ്പെടുത്തുവാൻ ദൈവാത്മ പ്രചോദിതമായി കുറിക്കപ്പെട്ട വേദശകലമാണ് കൊരിന്ത്യർക്കെഴുതിയ 2:4, അതിൻ്റെ 7 വാക്യം. അമേരിക്കയുടെ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ തൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഭരണനിർവാഹക സമിതി അനുവാദം നൽകാതിരുന്നതു മൂലം അദ്ദേഹം വളരെ നിരാശനായിരുന്നു. ഈ സമയങ്ങളിൽ അദ്ദേഹത്തെ പ്രത്യാശയും പ്രചോദനവും നൽകി മുന്നോട്ട് നയിച്ച വാക്യശകലം കൂടിയാണ് 2 കൊരിന്ത്യർ 4:7 അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ വായിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്നു വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ദൈവം മനുഷ്യരെ, ബലഹീനതയാൽ ചുറ്റപ്പെട്ട മനുഷ്യരെ തന്നെ തൻ്റെ രൂപകൽപ്പനയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഉപകരണങ്ങളായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചരിത്രത്തിലുടനീളം ദുർബലവും വികലവുമായ മനുഷ്യനെന്ന ഉപകരണങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ സംശയിക്കുകയും ഭാര്യയുടെ പദ്ധതിക്ക് സമ്മതം നൽകുകയും ചെയ്തു. യാക്കോബ് വഞ്ചകനായിരുന്നു, അപ്പനെ വഞ്ചിച്ചു, സഹോദരനെ ചതിച്ചു, അവകാശങ്ങൾ മോഷ്ടിച്ചു. മോശ ഒരു കൊലപാതകിയായിരുന്നു. ആത്മപ്രശംസയുടെ വാക്കുകൾ പറയുന്നതിനിടയിൽ അവൻ പാറയെ അടിച്ചു. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വിപരീതമായിരുന്നു അത്. തെറ്റാണെന്നറിഞ്ഞിട്ടും അഹരോൻ ജനങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങി വിഗ്രഹത്തെ ഉണ്ടാക്കി. ഗിദെയോൻ സ്വർണ്ണ വളയങ്ങളിൽ നിന്ന് ഒരു എഫോദുണ്ടാക്കി, പിന്നീട് അത് ഒരു വിഗ്രഹാരാധനയ്ക്കുള്ള വസ്തുവായി മാറുകയും ചെയ്തു. ശിംഷോൻ ഒരു വേശ്യയുമായി ഇടപഴകുകയും തൻ്റെ ഉത്തരവാദിത്വം അതുപോലെ നേർച്ചയും നിരസിക്കുകയും മറന്നുകളയുകയും ചെയ്തു. ദാവീദ് വ്യഭിചാരത്തിനും കൊലപാതകത്തിനും കുറ്റക്കാരനായിരുന്നു. ശലോമോൻ അനേകം സ്ത്രീകളെ സ്നേഹിക്കുകയും ദൈവത്തെ മറക്കുകയും ചെയ്തു. ഏലിയാവ് ആഹാബ് രാജാവിനെ വെല്ലുവിളിച്ചുവെങ്കിലും ഇസബേലിൻ്റെ ഭീഷണികൾക്ക് മുമ്പിൽ ഭീരുവായി ഓടിമാറി. യോന ദൈവത്തിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു. പത്രോസ് ക്രിസ്തുവിനെ നിഷേധിച്ച് തള്ളിപ്പറഞ്ഞു. ഏഴ് ദുഷ്ടാത്മാക്കളുടെ നിയന്ത്രണത്തിലായിരുന്നു മറിയം. പൗലോസ് കൊലപാതകത്തിൽ പങ്കാളിയായിരുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വം ഇല്ലാത്തവരായി മാറിയിരിക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥ മാനസാന്തരത്തോടെ ദൈവത്തിലേക്ക് അവരെല്ലാവരും തിരിഞ്ഞു വന്നപ്പോൾ ദൈവിക ശക്തിയുടെ നിക്ഷേപങ്ങളായ നിധി കൂമ്പാരങ്ങളായി അവർ മാറി. നമ്മളിൽ പലരും ക്വാറിയിൽ നിന്നുള്ള പരുക്കൻ രത്നങ്ങൾ തന്നെയാണ്. എന്നാൽ നാം ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ സത്യത്തെ മുറുകെ പിടിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം നമ്മളെ ബാധിക്കുന്നു. അത് നമ്മളെ മിനുസപ്പെടുത്തുകയും ഉയർത്തുകയും നമ്മിൽ നിന്ന് സകല അപൂർണതകളും പാപങ്ങളും നീക്കം ചെയ്യപ്പെട്ട് നമ്മിൽ അവൻ്റെ സ്വഭാവം നിറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരം മൺപാത്രങ്ങൾക്ക് തുല്യമാണെങ്കിലും ആ മൺപാത്രത്തിൽ ദൈവത്തിൻ്റെ ആത്യന്തിക ശക്തി അന്തരംഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ദൈവം ബാഹ്യഭാഗങ്ങൾക്കപ്പുറം, ബാഹ്യ ഭാവങ്ങൾക്കപ്പുറം ഓരോ വ്യക്തിയിലും ആന്തരികമായ മൂല്യങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അതായത് പുറമേയുള്ള കടലാസ് പെട്ടിയുടെ ബാഹ്യമായ വിലയേക്കാൾ വളരെയധികം കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കരുതിയിട്ടുണ്ട്. ഇന്ന് നാം അനുഭവിക്കുന്ന അപകടങ്ങളിലൊന്ന് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട മഹത്വം സ്വയം ഏറ്റെടുക്കുക എന്നതാണ്. അവൻ നമുക്ക് കഴിവുകൾ നൽകി അനുഗ്രഹിക്കുന്നു. നമ്മൾ അവ ഉപയോഗിക്കണമെന്നും ദൈവം നൽകിയ കഴിവിൻ്റെ പരമാവധി ദൈവവേലയിൽ വികസിപ്പിക്കണമെന്നും ഉപയോഗപ്പെടുത്തണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അപകടം പതിയിരിക്കുന്നത് വാചാലമായി പ്രസംഗിക്കാൻ പഠിക്കുമ്പോൾ തന്നെ പ്രസംഗകർ പലപ്പോഴും പ്രശ്നങ്ങളിൽ അകപ്പെടുന്നു. പ്രശസ്തരാകുമ്പോൾ ഗായകർ കുഴപ്പത്തിലാകുന്നു. നേതാക്കന്മാർ അഴിമതികളിൽ കുരുങ്ങുന്നു. അധ്യാപകർ കുട്ടികളെ വരും ലോകത്തിന് വേണ്ടി ഒരുക്കുന്നതിൽ നിരുത്തരവാദിത്വം കാണിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യർ തങ്ങളുടെ നേട്ടത്തിൻ്റെ കൊടുമുടിയിലെത്തുമ്പോൾ അതിനുള്ള ശക്തി നൽകുന്നത് ദൈവമാണെന്ന് മറക്കുന്ന പ്രവണത ഉള്ളതുകൊണ്ടാണ്. എന്റെ പ്രിയ സുഹൃത്തെ, നമുക്ക് ദൈവത്തെ ആവശ്യമില്ലെന്ന് ഒരു ദിവസം പോലും നമ്മുടെ അബോധാവസ്ഥയിൽ പോലും നമുക്ക് തോന്നുവാൻ ഇടയാകരുത്. നീ നിനക്കായി വലിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നുവോ? ഇരമ്യാവിന്റെ പ്രവചനം 45:5 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അതിന് ഉത്തരമായി, അരുത്, നീ അന്വേഷിക്കരുത് എന്നാണ്. കുരിശ് ചുമക്കുന്നതിനേക്കാൾ കിരീടം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കർത്താവിന് അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തികളിൽ സ്ഥാനമില്ല. ഇന്ന് മിക്ക ആളുകളും മഹത്വവും പ്രശസ്തിയും അളക്കുന്നത് ഓരോരുത്തരുടെയും പണം, അവരുടെ സൗന്ദര്യം, അവർ നേടിയ വിദ്യാഭ്യാസം, അവർക്ക് ലഭിക്കാൻ ഇടയായ നേട്ടങ്ങൾ എന്നിവയിലൂടെയാണ്. നേട്ടങ്ങൾ ഉണ്ടാക്കി ലോക റെക്കോർഡുകൾ തകർക്കാൻ ആളുകൾ ശ്രമിക്കുന്നത് സാധാരണമാണ്. തൻ്റെ പേരിൽ തന്നെ തൻ്റെ ഉദ്യോഗത്തിൻ്റെ തൻ്റെ ഉദ്യമത്തിൻ്റെ പ്രശസ്തി എന്നും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും റെക്കോർഡുകൾ തിരുത്തപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ ആശയം മനസ്സിലാക്കി. ഫിലിപ്പിയർക്ക് എഴുതിയ 3:4 നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ, പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8 പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അറിയേണ്ടതിന്, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. ലഭിച്ചു എന്നോ എല്ലാം തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുവിൻ. വല്ലതും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും അവർക്ക് വെളിപ്പെടുത്തി തരും. ആത്മീക ജീവിതത്തിലെ പല ലോക റെക്കോർഡുകളും പിടിച്ചിരുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. കൊരിന്ത്യർക്കെഴുതിയ 2 11:22-26 ഉള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, സ്വന്തം മഹിമയെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച്, പിടിച്ചിരിക്കുന്നതായിട്ടുള്ള റെക്കോർഡുകളെക്കുറിച്ച് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: അവർ എബ്രായരാണോ? എങ്കിൽ ഞാനും എബ്രായനാണ്. അവർ ഇസ്രായേലിയരാണോ? എങ്കിൽ ഞാനും ഇസ്രായേലിയാണ്. ഞാനും അബ്രഹാമിൻ്റെ സന്തതി തന്നെയാണ്. ഞാൻ അധികം അധികം അധ്വാനിച്ചിരിക്കുന്നു. ഞാൻ കൊണ്ട അടികൾക്ക് യാതൊരു വിലയുമില്ലേ? എത്ര തവണ ഞാൻ അടി കൊണ്ടു? യഹൂദന്മാരാൽ തന്നെ ഒന്ന് കുറേ 40 5 കൊണ്ടു, 3 കോലിനാലടി കൊണ്ടു, 1 കല്ലേറ് കൊണ്ടു, 3 കപ്പൽ അപകടത്തിൽ ഞാൻ അകപ്പെട്ടു, രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, പലപ്പോഴും യാത്ര ചെയ്തു, നദികളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും സ്വജനത്താലും ഒക്കെയുള്ള ആപത്തുകളെ ഞാൻ നേരിട്ടു, ജാതികളാലുള്ള ആപത്ത് ഞാൻ നേരിട്ടു, പട്ടണത്തിൽ നിന്ന്, കാട്ടിൽ നിന്ന്, കടലിൽ നിന്ന്, അങ്ങനെ കള്ള സ്നേഹിതന്മാരിൽ നിന്ന് ഒക്കെ എനിക്ക് ആപത്ത് നേരിട്ടിട്ടുണ്ട്. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കമിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നിങ്ങനെ അസാധാരണ സംഗതികൾ സംഭവിച്ചത് കൂടാതെ എനിക്ക് മറ്റ് സഭകളെക്കുറിച്ചുള്ള ചിന്തയും പ്രാർത്ഥനയും എനിക്ക് ഭാരമായിട്ടുണ്ട്. എൻ്റെ ആത്മീക ലോകത്തുള്ള നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ എനിക്കേറെയുണ്ടെങ്കിലും അതെല്ലാം ദൈവീക ശക്തി ആത്യന്തികമായി ഞാനാകുന്ന മൺകൂടത്തിൽ ദൈവം നിക്ഷേപിച്ചത് കൊണ്ടാണെന്ന് പൗലോസ് അറിയിക്കുന്നു. ദമാസ്കോസിലേക്കുള്ള യാത്രാമധ്യേ സഭയെ ഉപദ്രവിക്കുവാനുള്ള അനുമതിയുമായി കടന്നുപോയപ്പോൾ യേശുവിനെ പൗലോസ് കണ്ടുമുട്ടി. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ദിശ തന്നെ, കാഴ്ചപ്പാടുകൾ മാറുവാൻ ഇടയായി. എനിക്ക് അതുവരെയും ലാഭമായി എന്ന് ഞാൻ ചിന്തിച്ചതിനെ കുറിച്ച് പിന്നീട് പറയുകയാണ്, എല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം നഷ്ടമാക്കി കണക്കാക്കിയിരിക്കുന്നു. അതെ, സംശയമില്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം നഷ്ടമായി കണക്കാക്കുന്നു. കർത്താവാണ് കുശവൻ, ഞാൻ ഒരു മൺപാത്രം. ഈ മൺപാത്രത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ നിറവുണ്ട്. ദൈവ ആത്മാവിൻ്റെ സ്പർശനമില്ലാതെ ഞാൻ ഒന്നുമല്ല. ദൈവാൻ സാന്നിധ്യമില്ലാതെ ഒരു ഹൃദയവും സ്പർശിക്കപ്പെടുകയില്ല. ഒരു പാപിയും ക്രിസ്തുവിനോട് അടുക്കുകയുമില്ല. പാത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കാം, എങ്കിലും എന്തെങ്കിലും അതിൽ സൂക്ഷിക്കുക, ഉപകാരപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ നിർമ്മാണ ഉദ്ദേശം. അവിടെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം മൺപാത്രത്തിന് തുല്യമാണ് എന്ന് പറയുന്നതിൽ ഉള്ള സൗന്ദര്യം. പാത്രങ്ങൾ വ്യത്യസ്തം ആണെങ്കിലും കർത്താവ് അതിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഒരേപോലെ മൂല്യമുള്ള നിധിയാണ്. കളിമൺ പാത്രം, പൂപാത്രം, പാചകത്തിനുള്ള പാത്രം എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പാത്രങ്ങൾ നമുക്ക് അറിയാം. എങ്കിലും ഉദ്ദേശം, പ്രയോജനം, ലക്ഷ്യം എല്ലാം അതിൻ്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ വാങ്ങുന്ന ആളുടെ ഉദ്ദേശത്തിന് അനുസരിച്ച് ആയിരിക്കും. ഒരു കളിമൺ പാത്രം വലിയ കാര്യമല്ല, എന്നാൽ അതിൽ ശരിയായ രീതിയിൽ പുഷ്പങ്ങളെ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യം വലുതാകുകയും ചെയ്യുന്നു. ആർക്കും വേണ്ടാത്ത കളിമൺ പാത്രത്തെ വിവിധ ഉദ്ദേശത്തോടുകൂടെ വാങ്ങി അതിൽ എന്തു നിറയ്ക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു എന്നത് ആ പാത്രത്തിൻ്റെ കൂടെ മൂല്യം വർദ്ധിക്കുന്നു എന്ന് മാത്രം. ക്രിസ്തുവിൻ്റെ അനുയായികളുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിധിയുടെ മൂല്യം പലർക്കും അറിയില്ല. അവരുടെ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് താരതമ്യേന ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടുതലാണ് താനും. എല്ലാവരെയും പോലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകളും വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്താണ് ഒരു പ്രത്യേകത? ക്രിസ്തീയ ജീവിതത്തിന്റെ ബഹുമുഖങ്ങളായ അവസ്ഥയിലൂടെ കടന്നുപോയ പൗലോസ് അതിനുള്ള ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നു. ഈ വലിയ നിധിയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അവർ ബുദ്ധിമുട്ടുന്നവരാണ്, അവർ ഉപദ്രവമേൽക്കുന്നവരാണ്, അവർ വീണുകിടക്കുന്നവരാണ്. എങ്കിലും ഈ മൺകൂടത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന മറ്റാരും ശ്രദ്ധിക്കാത്ത നിധിയെക്കുറിച്ച് ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, അവർ സകലവിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും അവരുടെ മനസ്സ് ഇടുങ്ങിയതല്ല. കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ഞെരുങ്ങിപ്പോകുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ അതിവിശാലമായ ദൈവീകമായ ഉന്നത ചിന്തകളാൽ വിശാലമാക്കിപ്പെട്ടിരിക്കുകയാണ് അവരുടെ അന്തരംഗം. കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോഴും അവർ ചിന്തിക്കുന്നത് ഉയരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. ഈ കാര്യം നമ്മളെ പൗലോസ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ, സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ കഷ്ടപ്പാടിനെ മറക്കുന്ന വിശാലമായ ദൈവീകമായ സ്വർഗീയ ചിന്തകൾ അവരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നതിനാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ആരും തന്നെ നിരാശപ്പെടുന്നില്ല. ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും ആഴത്തിൽ എത്തിച്ചേരുമ്പോഴും അവരുടെ പ്രത്യാശ അവസാനിക്കുന്നില്ല. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ കാണാക്കയത്തിലേക്ക് അടുത്തുപോയാൽ പോലും പ്രത്യാശയുടെ പ്രകാശത്തിൽ അവർ എത്തിച്ചേരും. ഇങ്ങനെ പലവിധത്തിലുള്ള ഉപദ്രവങ്ങളുടെ മധ്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഏകാന്തതയുടെ അനുഭവം നമുക്കുണ്ടായേക്കാമെങ്കിലും ഈ ലോകത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നും കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ സഹപ്രവർത്തകന്മാരായി നമ്മൾ ഈ ഭൂമിയിൽ തുടരുമ്പോൾ നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്, ഉപേക്ഷിക്കാത്ത ഒരു കർത്താവുണ്ട്. വിവിധ സാഹചര്യങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ശരി, നമ്മൾ വീണുപോയാലും ശരി, നശിച്ചു പോകുവാൻ ഇടവരാതെ ദൈവം നമ്മളെ കാക്കും. ഈ പാപലോകത്തിൽ ജീവിക്കുമ്പോൾ അടിപതറിപ്പോകുക, പാപത്തിൽ വീണുപോകുക, പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകുക, ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാതെ കടന്നു വരുന്ന സംഭവങ്ങൾ ആയിരിക്കാം. അങ്ങനെ മനസ്സിലും ശരീരത്തിലും മുറിവേറ്റ് നമ്മൾ നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെ നശിപ്പിച്ചു കളയാതെ എന്നേക്കും സൂക്ഷിച്ചു നിർത്തുന്ന അമൂല്യമായ ശക്തി നമ്മിൽ കർത്താവ് നിറച്ചിരിക്കുന്നു. പുറമേയുള്ള മനുഷ്യൻ ഒരുപക്ഷെ ബലഹീനനായാലും വേച്ചുപോയാലും വീണുപോയാലും ദൈവം നമ്മെ താങ്ങി നടത്തും. അതുകൊണ്ട് പ്രിയ ജനമേ, ദൈവം ഈ ഭൂമിയിൽ കഷ്ടപ്പാട്, ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ അനുവദിച്ചാലും ഓർക്കുക, നിത്യ തേജസിന്റെ ചിന്തകളാൽ നമ്മുടെ അന്തരംഗം സമ്പന്നമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്തകളിൽ ബാഹ്യ ഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ, രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ മൂല്യം കണക്കാക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ അന്തരംഗത്തിൽ, ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നതായിട്ടുള്ള സ്വർഗീയ നിക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ മൂല്യമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പിതാവേ, ഞങ്ങൾക്ക് തന്നിട്ടുള്ള പ്രത്യാശയ്ക്കായി, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്നേഹത്തിനായി, ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വിശ്വാസത്തിനായി, ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന അങ്ങയെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടുകൾക്കായി, അങ്ങൊരുക്കുന്ന നിത്യ ഭവനത്തിൻ്റെ ചിന്തകൾക്കായി, നിത്യ തേജസ്സിൻ്റെ ഘനത്തിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഈ ചിന്തയാൽ, ഈ മൂല്യത്താൽ ഞങ്ങൾ നിറയുകയും ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും ഇടം നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായിട്ടുള്ള നിക്ഷേപങ്ങളെ അങ്ങ് നൽകിയതാണ്. ആ നിക്ഷേപത്തിൻ്റെ മൂല്യത്തെ മറ്റുള്ളവർ തിരിച്ചറിയുമ്പോൾ അത് അങ്ങയിലേക്ക് അടുത്തു വരുവാനുള്ള ഒരു കാരണമായും അങ്ങ് തീർക്കണമേ. സകല മാനവും മഹത്വവും അതുവഴി അങ്ങെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-033-3231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.